നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല നമ്മളെ അക്കരെ എത്തിക്കുന്നത്.
It is not how we start that determines whether we will go there.
നമ്മളെ എങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് നമ്മളെ അക്കരെ എത്തിക്കുന്നത്.
But how we end determines our ultimate place.
നമ്മുടെ തുടക്കം ഒരുപക്ഷേ നല്ലതാണെന്നില്ല പലപ്പോഴും.
Many a times our start or our beginning may not be so good.
But നമ്മുടെ അവസാനം അത് നല്ലതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
But the Lord greatly desires that our end be a beautiful one.
ഒരുപക്ഷേ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് പല കാര്യങ്ങൾ ലഭിച്ചതുകൊണ്ടോ കണ്ടതുകൊണ്ടോ ആയിരിക്കാം.
Probably we came to the faith because we received many things from the Lord.
ഒരുപക്ഷേ നമ്മൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനായിരിക്കാം ദൈവത്തിങ്കിലേക്ക് വന്നത്.
It may be because we have overcome a great financial burden that was upon us.
ഒരുപക്ഷെ ആരോഗ്യപരമായ കാരണങ്ങളായിരിക്കും നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത്.
It may be for health reasons that we searched the Lord.
ഒരുപക്ഷെ നമ്മൾ ആയിരുന്ന സ്ഥലത്തെ അരുതായ്മകൾ കണ്ടുകൊണ്ടായിരിക്കാം നമ്മൾ ദൈവത്തിങ്കിലേക്ക് വന്നത്.
Or it may be that the place that we saw a lot of irregularities and wrongs over there, and that's why we
ഒരുപക്ഷെ മറ്റ് മതങ്ങളിൽ നടക്കുന്ന അരുതായ്മകൾ കണ്ടുകൊണ്ട് മടുത്തുകൊണ്ടായിരിക്കാം നമ്മൾ വന്നത്.
And also maybe because of the religion that we were part of.
പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത്.
It may be for many other reasons that we may have searched for him.
പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു.
But that was just the beginning.
പക്ഷേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
But once we start, we must end it in the Lord, and that's the most important thing.
ദൈവവചനം നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുന്നത് how great the salvation എന്നാണ്. ഇത്ര വലിയ രക്ഷ എന്നാണ് പറയുന്നത്.
The Lord calls the salvation, or he addresses it as how great a salvation it is.
ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ ആണ് അത് വരുന്നത്.
We find that in the letter to the Hebrews. Hebrews chapter 1.
അതിന്റെ രണ്ടാം അധ്യായം മൂന്നും നാലും വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ.
Hebrews chapter 2 and verse 3 onwards. How shall we escape if we neglect such a great salvation? It was declared at first by the Lord, and it was attested to us by those who heard, while God also bore witness by signs and wonders and various miracles.
ഈ രക്ഷ നമുക്ക് വെറുതെ വന്നതല്ല.
And this salvation did not come to us without a cost.
ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം തന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം അനുവദിച്ച് തന്റെ പുത്രന്റെ മരണം മൂലം നമുക്ക് കൈവന്ന രക്ഷയാണിത്.
This salvation is appropriated by us because of the foreknowledge of God by which he sent his son over here and he died for us.
അതിന്റെ ഒന്നിന്റെ മൂന്നിൽ പറയുന്ന അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്.
Chapter 1 and verse 3 says he is the radiance of the glory of God and the exact imprint of his nature.
അവൻ ദൈവം തന്നെയായിരുന്നു.
He was God himself.
അവന്റെ താഴേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു.
And he didn't have to lower himself.
But നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ താഴ്ഭൂമിയിലേക്ക് വന്നു.
But only for our salvation he came down to this earth.
അവനെ ദൈവം താഴ്ത്താൻ അനുവദിച്ചു.
And the Lord enabled him to lower himself.
അവനെ സകല ദൂതന്മാരും നമസ്കരിക്കണമെന്ന് ദൈവം അരുളി ചെയ്തായിരുന്നു.
The Lord had declared that all the angels must bow down before him.
അങ്ങനെ ദൈവമായിരുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി താഴ്ത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
And God was pleased in lowering down that same Jesus into this world.
Athra pradhanapetta oru kaaryamayathondana devu adu anuvadichathu.
And because it was such an important thing that with regard to our salvation, that
adondana randam adhyayam onnam vayanathil parayna adugondu nam vallapodum olugi pogadirikkendennu kettathadhigam shraddhayode kaikkolluvan aavashyamagunnu.
That is why in verse 1 of chapter 2 it says therefore we must pay closer attention to what we have heard lest we drift away from it.
രണ്ടാം വചനം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ എങ്കിൽ നമുക്ക് കിട്ടിയ രക്ഷ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടതാകുന്നു.
And verse 2 says, for since the message declared by angels proved to be reliable and every transgression or disobedience received a just retribution, how great a salvation we have.
Namakku kittiya raksha നമ്മൾ വെറുതെ ചവറ്റുകൊട്ടയിലിട്ട് കളിക്കാനുള്ള കാര്യമല്ല എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്.
The word of God is reminding us that our salvation is not so cheap that we can throw it away in a garbage bin.
We should take it seriously. നമ്മൾ ഇതിനെ വളരെ ശ്രദ്ധയോടെ വളരെ ഉത്സാഹത്തോടെ കൈക്കൊള്ളേണ്ടതാണ്.
We must take this matter very seriously.
അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറഞ്ഞത്, തുടക്കം അല്പം മെച്ചപ്പെട്ട രീതിയിലല്ലെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ദൈവം മുന്നേറാനുള്ള അവസരങ്ങളും വളരെ നന്നായിട്ട് മുന്നേറാനുള്ള സാധ്യതകളും നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ദൈവത്തിന്റെ കൃപയും നമുക്കുണ്ട്.
Even though our start or our beginning may not be so good, God has kept before us so many opportunities that we can really proceed forward in grace.
ദൈവവചനത്തിൽ അനേകർ നന്നായി തുടങ്ങിയ അനേകരുണ്ട്.
There are many people who have started the race well in the word of God.
പക്ഷേ അവരുടെ ഒടുക്കം നല്ലതല്ല എന്ന് ദൈവവചനം നമുക്ക് വാണിംഗ് തരുന്നുണ്ട്.
And the word of God reminds us that the end was not as good.
വളരെ നന്നായി തുടങ്ങിയ രാജാക്കന്മാർ ഉണ്ടായിരുന്നു.
There were kings who started off really well.
അതിൽ ഒരാളായിരുന്നു ശൗൽ.
And one of them was Saul.
ഒന്ന് സാമുവൽ. അതിന്റെ 9 അധ്യായത്തിൽ സാമുവലിന്റെ തുടക്കം അല്ല, ഒന്ന് സാമുവൽ 9 അധ്യായം അതിന്റെ 21 വരുമ്പോൾ ശൗലിന്റെ അല്ലെങ്കിൽ സോളിന്റെ തുടക്കം വളരെ ഹംബിൾ തുടക്കമായിരുന്നു. അവൻ വളരെ എളിമയുള്ള തുടക്കമായിരുന്നു ശൗലിന്.
We see in 1 Samuel chapter 9 verse 21 how humble Saul's beginnings were.
അതിനെ ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിനുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്തെന്ന് ഉത്തരം പറഞ്ഞു. അവനെ രാജാവാക്കി നോക്കുമ്പോൾ ആ ഉത്തരം പറഞ്ഞതാണ്.
When Saul was told that he would be made a king, he says, am I not a Benjamite from the least of the tribes of Israel, and is not my clan the humblest of all the clans?
22nd vajanam varumbol avane avinu narukku veenappol avane kaanunnilla. 1 Samuel 10-inte 22-il 22-il varumbol avan Yehovayode അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു.
In verse 22 of chapter 10 we see that when they inquired of the Lord where is he revealed to them that he is hidden among the baggage.
അവന് രാജാവൊന്നും ആകണ്ട, അവൻ വളരെ താഴ്മയുള്ളവനായിരുന്നു.
We see that he was not interested in becoming a king.
ആ സോളിന്റെ തുടക്കം വളരെ നന്നായിരുന്നു.
And that is why Saul's beginnings were really humble and good.
ആ അവന് രാജാവൊന്നും ആകാനുള്ള വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു.
He was a man who was not really interested in being a king.
Avan avane thanne taazhthiya vyaktiyayirunnu.
And he was a man who humbled himself.
Avan olichirikkuvayirunnu.
He was hidden.
Deivam avane Samuelilude avane anoint cheythu.
But the Lord anointed him through Samuel.
Pakshe kaalakramana avante thodakkam nalladayirunnengilum kaalakramana avan deivathil ninnagunnu.
Even though his beginnings were really good, as time passed we see how it really ended.
15th adhyayam അതിന്റെ 10 വാക്യത്തിൽ വരുമ്പോൾ 15:10 അവിടെ ശൗലിനെ ദൈവം തള്ളിക്കളയാണ്. അപ്പോൾ യഹോവ അരുളിപ്പാട് ശാമുവലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചിരുന്നില്ല. ഇതിന് ശാമുവലിന് വ്യസനമായി.
And if you look at verse 10 of chapter 15, the word of the Lord came to Samuel, I regret that I have made Saul king, for he has turned back from following me and has not performed my commandments.
അവന്റെ അവസാനമായപ്പോൾ ദൈവത്തിന് അവനോട് അനിഷ്ടം തോന്നി.
And when we see that towards the end of his life, the Lord had no love for him.
കാരണം എന്താ? അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് യഹോവയിൽ നിന്ന് വിട്ടുമാറി.
The main reason was because his heart had turned away from the Lord.
സോളിന്റെ ഒടുക്കം നമുക്കറിയാം.
We know how his life ended.
അവൻ എങ്ങനെ തുടങ്ങിയെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി.
We also know now how it started.
പക്ഷേ കാലക്രമേണ അവൻ ദൈവത്തിൽ നിന്നകന്ന്, അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്നകന്ന് അവസാനം അവൻ നശിക്കാൻ കാരണമായി.
But as time passed by, his heart went farther and farther away from the Lord, and he ended up in
അതുകൊണ്ട് ശൗൽ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല ഇവിടെ കാര്യം, ശൗൽ എങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
It doesn't matter how Saul really started his life, but what matters is how it ended.
ദൈവം അവനെ രാജ്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
And the Lord removed him from kingship.
ഇനി രണ്ടാമത് നമ്മൾ സോളമന്റെ കാര്യം നോക്കാം.
Secondly, let's look at the life of Solomon.
സോളമനും വളരെ നന്നായി തുടങ്ങിയ രാജാവായിരുന്നു.
And he was a king who also started on a good note.
സോളമന്റെ ചില പ്രാർത്ഥനകളും സോളമന്റെ യഹോവയോടുള്ള ദൈവത്തോടുള്ള ചില യാചനകളും നമ്മൾ നോക്കുമ്പോൾ സോളമൻ എങ്ങനെ തുടങ്ങി എന്ന് നോക്കുകയാണ്. അതിന്റെ ഒന്ന് രാജാക്കന്മാർ, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 3:9-10, 9-10, 3:9-10. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ ആർക്ക് കഴിയും? ശാലോമോൻ ഇക്കാര്യം ചോദിച്ചതിന് കർത്താവിന് പ്രസാദമായി.
We see in 1 Kings chapter 3 and verses 9-10, give your servant therefore an understanding mind to govern your people, that I may discern between good and evil, for who is able to govern this your great people? It pleased the Lord that Solomon had asked this.
അവന്റെ തുടക്കം യഹോവയ്ക്ക് പ്രസാദമായിരുന്നു.
And we see here that the Lord was pleased with his beginnings.
അവൻ ദൈവത്തോട് മറ്റൊന്നും ചോദിച്ചില്ല.
He did not ask anything else from the Lord.
അവൻ ദൈവത്തോട് ജ്ഞാനമാണ് ചോദിച്ചത്.
He asked wisdom from the Lord.
അത് ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന് ഇഷ്ടമായിരുന്നു.
And this greatly pleased the Lord.
അവന്റെ തുടക്കം നല്ല തുടക്കമായിരുന്നു.
And his start was a good one.
ഇനി അതിന്റെ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ അധ്യായങ്ങൾ 22 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവൻ ദൈവത്തോട് എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും.
We can see in chapter 8 verse 22 onwards his sincerity in his prayer towards during the dedication of the temple.
അവിടെ നിന്ന് ഞാൻ ചില വചനം വായിക്കാം. 21-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല.
Verse 23 it says, and said, O Lord God of Israel, there is no God like you in heaven above or on earth beneath, keeping covenants and showing steadfast love to your servants who walk before you with all their heart.
27-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവൻ പറയുകയാണ്, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ.
Verse 27 and 28 says, but will God indeed dwell on the earth? Behold, heaven and the highest heaven cannot contain you. How much less this house that I have built? Yet have regard to the prayer of your servant and to his plea, O Lord my God, listening to the cry and the prayer that your servant prays before you this day.
അതിന്റെ 50-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നാത്തവണ്ണം അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ.
And verse 50 says, and forgive your people who have sinned against you and all their transgressions that they have committed against you, and grant them compassion in the sight of those who carried them.
53-ന്റെ അവസാനം പറയാണ്, നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചല്ലോ.
Verse 53 says, for you separated them from among all the peoples of the earth to be your heritage.
ആ ദൈവത്തിനു വേണ്ടി അല്ലെ ആലയം പണിതവൻ, ദൈവത്തിനു വേണ്ടി ആലയം പണിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ദാവീദിനെ മാറ്റി ദാവീദിനോട് പറഞ്ഞു, നീ അല്ല എന്റെ ആലയം പണിയുന്നത്, നിന്റെ മകനായ ശാമുവൽ ശലോമോൻ പണിയുമെന്ന് ദൈവം വാഗ്ദാനം കൊടുത്ത വാഗ്ദത്ത പുരുഷൻ.
We see here the life of or the prayer of Solomon, who was selected by God himself in place of his father David to build the temple.
അതോടക്കത്തിലും അല്പം ആലയം പണിയുടെ സമയത്തിലും അവന്റെ ആലയം പണിയ സമയത്തിലൊക്കെ അവൻ നന്നായിരുന്നു.
Even when the temple was being built, even when his own palace was being built, his start was really good.
But avante avasanam 11th adhyayathil varumbol padanamunde 6th vadanam ingeneyana parayunnathu, first king 11th 6th, tande appanaya davidine pole യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു.
But we see the downfall that Solomon had in chapter 11 and verse 6. So Solomon did what was evil in the sight of the Lord and did not wholly follow the Lord as David his father had done.
അതിന്റെ 9-ഉം 10-ഉം എങ്ങനെയാണ് പറയുന്നത്, തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു.
Verse 9 and 10, and the Lord was angry with Solomon because his heart had turned away from the Lord, the God of Israel, who had appeared to him twice and had commanded him concerning this thing, that he should not go after other gods.
On the way, ആ യാത്രയിൽ അവന്റെ ഹൃദയം യഹോവയിൽ നിന്നകന്നു.
We see how during the course of his life, in that journey, his heart turned away from the Lord.
നോർമലായിട്ട് മരിച്ചു എന്ന് ശലോമോനെ കുറിച്ച് പറഞ്ഞെങ്കിലും അവൻ മനസ്താപപ്പെട്ടു അല്ലെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടു എന്ന് ദൈവവചനം പറയുന്നില്ല.
Even though Solomon died a natural death, we do not see that he repented towards the end of his life. We can leave that to God. But we see that his end was not as good as his beginnings. His heart kept on going away from the Lord slowly and slowly and went after the world. We know about the children of Israel. We know how an entire generation perished in the desert. And there were only two people who reached the promised land. And that has been kept as an example before us. Now when we come to the New Testament, there are many examples set before us.
Paul
when he talks about Demas, he says that he went and loved the world. He has left me and gone. He's been attracted to something else.
1 Timotheos 1:18 ഇങ്ങനെയാണ് മകനെ തിമോത്തിയോസെ നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നത് നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി ഹ്യൂമനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവനാകുന്നു
Verse 18 to 20, we read, This charge I entrust to you, Timothy, my child, in accordance with the prophecies previously made about you, that by them you may wage the good warfare, holding faith and a good conscience. By rejecting this, some have made shipwreck of their faith, among whom are Hymenaeus and Alexander, whom I have handed over to Satan that they may These two people, somewhere during their journey, there was a shipwreck of their faith.
ദേമാസ് നന്നായിട്ട് തുടങ്ങിയ വ്യക്തിയായിരിക്കാം.
ഡീമസ് വാസ് ഓൾസോ പ്രോബബ്ലി എ മാൻ ഹു സ്റ്റാർട്ടഡ് ഓഫ് വെൽ.
ഹ്യൂമനിയസും അലക്സാണ്ടറും നന്നായി തുടങ്ങിയ വ്യക്തികളായിരിക്കാം.
ഹ്യൂമനിയസ് ആൻഡ് അലക്സാണ്ടർ വർ ഓൾസോ പീപ്പിൾ ഹു സ്റ്റാർട്ടഡ് വെൽ.
ബട്ട് അവരുടെ യാത്രയിൽ എവിടെയോ അവരുടെ സ്നേഹം വിട്ടുപോയി.
ബട്ട് സംവേർ ഡ്യൂറിംഗ് ദ ജേർണി ദേ ലവ് ഗ്രൂ കോൾഡ്.
അവരുടെ വിശ്വാസം തകർന്നുപോയി.
ആൻഡ് ദ ഫെയ്ത്ത് വാസ് ഷിപ്രെക്ട്.
അപ്പോൾ നമ്മുടെ തുടക്കം എങ്ങനെയുള്ള നല്ല സഹോദരങ്ങളെ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴികൾ നമ്മുടെ എങ്ങനെയാണ് എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നത്.
വി മസ്റ്റ് നോട്ട് കണ്ടിന്യൂസ്ലി ലുക്ക് ബാക്ക് ടു ഹൗ വി സ്റ്റാർട്ടഡ് ബട്ട് ഹൗ വി ആർ റൈറ്റ് നൗ ദാറ്റ് ഈസ് വാട്ട് റിയലി മാറ്റേഴ്സ്.
പിൻപിലുള്ളത് പറഞ്ഞു മുമ്പിലുള്ള ലാക്കിന് വേണ്ടി നമുക്ക് ഓടാനാണ് ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്.
ലോർഡ് എക്സോർട്സ് us that we must forget what is behind us and look forward to the
അവിടെ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവാം.
There may be defeats or victories.
ഒരുപക്ഷെ ധാരാളം വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം.
There might be a lot of victories in our lives.
ധാരാളം പരാജയങ്ങളും ഉണ്ടാകാം.
There may also be a lot of defeats.
പക്ഷേ അതൊക്കെ നമ്മൾ വിട്ട് മുന്നോട്ട് ഓടുവാനാണ് ദൈവവചനം പറയുന്നത്.
But the word of God exhorts us that we must leave all of them.
ഈ യാത്രയിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്.
In this journey the word of God attracts our attention to how we are right now.
ദൈവവചനം പറയുന്നു ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളെ നിങ്ങളുടെ മനസ്സ് കഠിനമാക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ എന്നാണ് എബ്രായ ലേഖനം 2-3 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.
We see in Hebrews chapter 2 and 3 about the author exhorting us that today is the day when you are to listen to me.
So നമുക്കൊരു വലിയ രക്ഷ ദൈവം തന്നിട്ടുണ്ട്.
There is a great salvation the Lord has granted us.
അത് വളരെ പ്രഷ്യസ് ആണ്. അത് വളരെ വിലയുള്ളതാണ്.
That salvation is really precious.
അത് നമ്മൾ വളരെ വിലയേറിയതായിട്ട് നമ്മൾ കാണണം.
And we must count it as precious as well.
അത് അങ്ങനെ വെറുതെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല നമ്മുടെ രക്ഷ.
We are not just to overlook it in a casual manner.
പലരും ആ രക്ഷ തള്ളിക്കളഞ്ഞ വ്യക്തികളാണ്.
There are many who have really pushed away their salvation.
വളരെ 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 കോൺഷ്യസ്ലായിട്ട് വളരെ സാധാരണമായി എടുത്ത ഒരു കാര്യമാണ് ചിലരുടെ രക്ഷയെ കുറിച്ച്.
Many people have taken salvation as a very casual matter.
പക്ഷേ അതിന്റെ അന്ത്യം എങ്ങനെയെന്ന് നമുക്കറിയില്ല.
But we don't know how it ended for them.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷ വളരെ വലുതാണെന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് വളരെ രക്ഷ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ള കാര്യത്തിലേക്ക് വരാനാണ് ഞാൻ അത് അങ്ങനെ ഉപദേശിച്ച്
And what I meant to encourage you all is to take your salvation really serious this day.
പക്ഷെ ഈ ദൈനംദിന യാത്രയിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ സഹായിക്കാം അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാൻ അതിന്റെ രണ്ടാം പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്.
In this daily walk of ours with the Lord, I want to draw your attention to few things that may stand as stumbling blocks before us.
ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ എങ്ങനെയായിരിക്കുന്നു ഇന്ന് നമ്മൾക്ക് ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
We must pay great attention to how we are this day with the Lord.
ദൈവം നമ്മളെ വാൺ ചെയ്യുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യണമെന്നാണ് പറയുന്നത്.
And the word of God exhorts us, asking us to examine how we are this day in our faith.
സഹോദരങ്ങളെ നമ്മൾ ഉപദേശങ്ങളുടെയും തത്വസമ്മതകളുടെയും അറിവിന്റെയും ഇൻഫർമേഷന്റെയും ഒക്കെ ഉള്ളൊരു കാലഘട്ടങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്.
Dear brothers and sisters, we live in a time where knowledge and doctrine and all these kind of high teachings are very commonly available.
ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴൊക്കെയും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്.
If we continue to live in this world, there are few things that we may end up losing out on.
ഒരുപക്ഷേ നമ്മുടെ ബാക്ക്സ്ലൈഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ പിന്മാറ്റം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല.
Things like the backsliding that happens in our life, it doesn't happen in an instant.
ഞാൻ വിശ്വസിക്കുന്ന ഒരു ബാക്ക്സ്ലൈഡിംഗും ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല.
I do not believe that backsliding happens in a single day.
ഒരു എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നതുപോലെ ഗ്ലോറി ദേവാലയം വിട്ടു, ദേവാലയത്തിന് ഉമ്മറപ്പടി വിട്ടു, അതിന്റെ മേൽക്കൂര വിട്ടു, പിന്നെ ഗ്ലോറി അപ്പാടെ പോയി.
We see in the book of Ezekiel how the glory of God departed from different levels of the temple of God.
അതുകൊണ്ട് നമ്മുടെ ബാക്ക്സ്ലൈഡിംഗും ഒന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല.
And that is why I firmly believe that our backslidings are not just a single instantaneous.
ചിലപ്പോൾ നമ്മൾ അറിയില്ലായിരിക്കും, നമ്മൾ അറിയാതെ തന്നെ പോയെന്ന് വന്നേക്കാം.
There are times when we may unknowingly be backslidden.
അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്.
That is why the word of God wants us to examine whether we are really in the faith today.
ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ആദ്യം നമ്മളെ ചെക്ക് ചെയ്യുന്നത് പൾസ് ഒക്കെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്.
When we visit a doctor, the doctor first checks our pulse.
അല്ലേ, അതാണ് ആ ദൈവം ഡോക്ടർ ആദ്യം നോക്കുന്നത്. കാരണം ഇവൻ യഥാർത്ഥമായിട്ട് അവന്റെ ഫംഗ്ഷൻസ് ശരിക്കും നടക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്.
That is what they actually examine first because they want to know whether the critical functions are working well.
അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യത്തിൽ ആദ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കർത്താവിനോടുള്ള ഒരു സിമ്പിൾ ഡെവോഷൻ ആണ്.
Among the many things that we may lose out on, the first thing is our simple devotion to Christ.
കർത്താവിനോടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ കർത്താവിനോടുള്ള നിർമ്മല ബന്ധമാണ് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ആദ്യ കാര്യം.
The first thing that we may end up losing out on is our love and our simple devotion to Christ.
കൾട്ട് പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയവരെ നോക്കിയാൽ അവർക്കൊക്കെ ദൈവത്തോടുള്ള സ്നേഹം ആദ്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്.
If we examine the churches or the lives of people in cult groups, they all started losing out on their love for God.
ഒരു ഷുഗർ പറഞ്ഞ വചനമാണ് കൊരിന്ത്യ ലേഖനം 11 അധ്യായം 2 കൊരിന്ത്യൻ ചാപ്റ്റർ 11 അതിന്റെ 2-3 വചനം ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒന്നോട്ട് വായിക്കാം. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു, അത് നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
Verse 1 onwards, 2 Corinthians chapter 11, I wish you would bear me with a little foolishness. Do bear with me, for I feel a divine jealousy for you, since I betrothed you to one husband to present you as a pure virgin to Christ. But I am afraid that as the serpent deceived Eve by his cunning, your thoughts will be led astray from a sincere and pure devotion to Christ.
നമ്മൾ മറ്റെന്തിനെയോ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാം.
There are times when we start loving other things in this world, and our devotion and simple faith may be led astray.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വി ഷുഡ് നോട്ട് നമ്മളൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കരുത്.
Let me remind you that we must never take the Christian life to be a very complex entity in our lives.
Here it is, ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നു.
It says here, your thoughts will be led astray from a sincere and pure devotion to Christ.
Allengil simple devotion nashtapadarathu ennaanu ivide parayunnu.
It's exhorting us to not lose out on that sincere devotion to Christ.
Simple devotion, that simplicity nammude jeevithathil ninnu pogan paadilla.
We must never lose out on that simplicity.
Aa simplicity kartavanodulla aa enduva oru jaada illatha marachu vekkan onnum illatha ആ ഒരു ബന്ധം നമ്മൾ കർത്താവിനിൽ നിന്ന് മാറിപ്പോയ ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ അവിടെ അല്ലേ പിശാച് വന്ന് ഇടമിടും.
Satan always the serpent always comes to deceive us by taking our attention away from that simple and pure devotion to Christ.
നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം മാറി പോകണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം.
And Satan's greatest desire is that we must go away from this kind of
adin avan opportunity nokikondeyirikkum,
and he is always on the lookout for opportunities.
Adin nammal idam kodukkirathu,
and we must never give him any space for that.
Adin nammal kartavinodulla aa undivided maatramillatha simple aayittulla nirmalamaya bhaktiyil murugapidikkuka.
And that is why we must grasp firmly that pure and simple devotion to him.
Revelation de രണ്ടാം അധ്യായത്തിൽ എന്റെ നാലാം വചനത്തിൽ എഫേസസ് സഭയോട് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങളെ എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പരാതിയുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു പരാതിയുണ്ട്.
And when Jesus addresses the church in Ephesus, he says in Revelation 2 verse 4 that I have only one thing against you, that you have left away your initial love.
Adinulla pariharam parayunnundu, pariharam enikku sneham poi poi ennu parayunnalla, pariharam parayunnathu avada manasandarpettu thirichu verugo ennalladhaan.
The solution that Jesus offers there is to repent and come back to me.
സോ നമ്മുടെ ജീവിതത്തിലും കർത്താവിനോടുള്ള നിർമ്മല ഭക്തി, സിമ്പിൾ ഡിവോഷൻ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ റിപ്പന്റ് ആൻഡ് കം ബാക്ക്.
ഇൻ ഓവർ ലൈഫ്സ് ആസ് വെൽ, ഇഫ് വി ഹാവ് ലെഫ്റ്റ് ദാറ്റ് സിമ്പിൾ ഫെയ്ത്ത് ടു ഹിം, ദെൻ വി മസ്റ്റ് റിപ്പന്റ് ആൻഡ് കം ബാക്ക്.
നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന കാര്യം കർത്താവിനോടുള്ള ആ നിർമ്മല ഭക്തിയും ആ സിമ്പിൾ ആയിട്ടുള്ള റിലേഷനുമാണ്.
ഇൻ ദിസ് ലൈഫ് ജേർണി ഓഫ് ഹാർസ് ആസ് വെൽ, ദ ഓൺലി തിങ് ദാറ്റ് വിൽ കീപ് അസ് ഗോയിങ് ഇസ് ദാറ്റ് സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ ടു ഹിം.
കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി നൂലാമാലകൾ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല.
With respect to Christ, we don't need to bring a lot of complexities to him.
Just tell him what you want. Just ask him what you want. Just depend on him what you want. അങ്ങനെ കർത്താവിനോടുള്ള ഒരു നിരന്തര ആശ്രയത്തിൽ ഭാര്യഭർത്തൃ ബന്ധം പോലെ ഒരു മറവില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു.
We must really come back to a relationship as that of a husband and wife, where there is nothing to be hidden from each other.
നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്?
How do we really understand?
കർത്താവിനു വേണ്ടി വിവാഹം നിശ്ചയിച്ച നമ്മൾ സീരിയസ് ആണെങ്കിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും.
We who have been set apart for Jesus as a pure virgin, we will keep on readying ourselves.
യോഹന്നാന്റെ ലേഖനം ഒന്നാം ഫസ്റ്റ് ജോൺ അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ മൂന്നാം വചനം എങ്ങനെയാണ് പറയുന്നത്? അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു.
First John chapter 3 and verse 3 says, and everyone who thus hopes in him purifies himself as he is pure.
അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ കർത്താവിനോടുള്ള ഒരു നിർമ്മല ബന്ധത്തിലാണോ നമ്മൾ മണവാട്ടിയ റിലേഷനിലാണോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗം, നമ്മൾ നിരന്തരമായി നമ്മളെ കഴുകിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ നിർമ്മലമായിരിക്കുന്നോ, വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്.
If there is one good test to see if we are in the Lord, it's just to see if we are purifying and readying ourselves even more every day.
രണ്ടാമതായി എന്റെ മനസ്സിൽ വന്ന ചിന്ത, നമുക്ക് ദൈവത്തോടുള്ള ഒരു ആശ്രയമുണ്ട്.
And the second thing that came to my mind was, do we have a real dependence on him?
ഞാൻ ആശ്രയം എന്ന് പറയുമ്പോൾ മറ്റെങ്ങും ആശ്രയിക്കാൻ സാധിക്കാൻ പറ്റുന്നില്ല എനിക്ക്, എനിക്ക് ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാൻ പറ്റുന്നുള്ള തരത്തിലുള്ള ഒരു ആശ്രയമാണ്.
When I'm talking about dependence, I'm talking about a total and complete dependence where I have nothing else or no one else to depend on.
യോഹന്നാന്റെ സുവിശേഷം എന്റെ ആറാം അധ്യായത്തില് അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. അപ്പം വർദ്ധിപ്പിച്ചെല്ലാം കൊടുത്തു, കർത്താവ് യഥാർത്ഥമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും പറഞ്ഞു.
John chapter 6, we know the context of this chapter that the Lord has fed bread to everyone and the conversation that takes place after this is.
പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ അല്പം കൂടെ അടുത്ത തലത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തർ ഓരോരുത്തരെ വിട്ടുപോകാൻ തുടങ്ങി.
We also know that when Jesus spoke about eternal things that are much more serious, they all left one by one.
അവസാന ശിഷ്യന്മാർ മാത്രമായി അവിടെ.
And in the end, only the disciples were left off.
അതിന്റെ 67-ാം വചനം വരുമ്പോൾ, 6:67
ചാപ്റ്റർ 6 ഇൻ വേഴ്സ്
6, ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു.
So Jesus said to the 12, do you want to go as well?
ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞു ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
And verse 68 says, Simon Peter answered him, Lord, to whom shall we go? You have the words of eternal life, and we have believed and have come to know.
കർത്താവിനോടുള്ള നിർമ്മല ഭക്തിയിലാണെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എവിടെ പോകും?
If we have a pure and tender devotion to him, then we can really and readily confess before him that, Lord, where else can I go?
പത്രോസ് പറയുകയാണ്, ഞാൻ എനിക്ക് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല.
Peter confesses that there is no other place where I can go.
നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിലാണോ യേശുവായിട്ട്?
And is that the kind of relationship that we have with Jesus?
അങ്ങനെ ഒരു ലഘുവായ വളരെ ലളിതമായ ഒരു ബന്ധത്തിലാണോ യേശുവുമായിട്ട്?
Is the simplicity of our relationship with Jesus really evident?
പത്രോസ് പറയുകയാണ്, ഞാൻ എവിടെ പോകും കർത്താവേ, നിന്റെ അടുക്കലല്ലാതെ ഞാൻ എവിടെ പോകും?
And he asks, and Peter asks him, Lord, apart from you, where else can I go to?
ഇനി ബ്രണ്ടാമതായിട്ട് നമ്മുടെ യാത്രയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം അൺബിലീഫാണ്, അവിശ്വാസം.
And the second thing that really stands as a roadblock before us is that of unbelief.
എബ്രായക്കാരുടെ ലേഖനം അതിന്റെ 10-ാം അധ്യായം,
ഹീബ്രൂസ് ചാപ്റ്റർ 10,
അതിന്റെ 38-39 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു.
Verses 38-39 says, but my righteous one shall live by faith, and if he shrinks back, my soul has no pleasure in him. But we are not of those who shrink back and are destroyed, but of those who have faith and preserve their souls.
ഇവിടെ പറയുകയാണ്, ഇംഗ്ലീഷിൽ പറയുന്ന ഷ്രിങ്ക് ബാക്ക്, അതായത് നമ്മൾ നമ്മുടെ യാത്രയിൽ നമ്മൾ പുറകോട്ട് പോവുകയാണ്.
ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് അബൌട്ട് എ ടേണിംഗ് ബാക്ക് ഓർ ഷ്രിങ്കിംഗ് ബാക്ക്.
അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ അല്ല നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മൾ പുറകോട്ടാണ് നമ്മുടെ യാത്ര.
And the word of God says that if you are not moving forward in our faith life, you are actually moving backwards.
അല്ലെങ്കിൽ നാശത്തിലേക്കുള്ള പിന്മാറ്റമാണ് നമ്മൾ അവിശ്വാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്.
Through unbelief, basically we are drawing back into destruction.
നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല.
And the Lord greatly desires that we do not be a part of that group.
അപ്പോൾ ദൈവിക ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സ്റ്റാഗ്നന്റ് അല്ലാത്ത ഒരു ഒരു മുന്നോട്ടല്ലാത്ത ഒരു തലമില്ല.
So in the Christian life there is no state where there is no progression.
ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാണ് ഈ ദൈവവചനത്തിലൂടെ പറയുന്നത്.
If a Christian life is not tending to progress forward, then it simply implies we are moving
ഞാൻ വിശ്വസിക്കുന്നു ദൈവമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു അംബ്ലിക്കൽ കോഡാണ്, ഒരു പുക്കിൾക്കൊടി ബന്ധമാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്.
I really believe that faith is something like an umbilical cord relationship between me and God.
അതിൽ നിന്നാണ് നമ്മൾ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്.
And we receive everything that we have to receive from God through that.
ആ ബന്ധം പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല.
If that cord is cut off, then we can receive nothing from God.
പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് ധാരാളമായി അധികം കേട്ടെങ്കിലും നമുക്കറിയാം വിശ്വാസത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ അറിയാമെങ്കിലും വിശ്വാസത്തിന് ഒരു പേഷ്യൻസിന്റെ ഒരു തലമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല.
We've heard many things about faith, but I believe there is an aspect of faith that includes patience.
റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
Romans chapter 5 and verse 1 says, therefore since we have been justified by faith, we have peace with God through our Lord Jesus.
നമുക്ക് വിശ്വാസം മൂലം നമുക്ക് നീതീകരണം ഒക്കെ ലഭിച്ചു.
We have received justification through faith.
അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പറക്കുകയല്ല.
It's not that we flying off after that.
അത് കഴിഞ്ഞ് മൂന്നാം വചനത്തിൽ പറയുമ്പോൾ അല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നമ്മൾ കേട്ടതുപോലെ.
And verse 3 says not only that but we rejoice in our sufferings knowing that suffering produces endurance.
അപ്പോൾ വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും വരത്തില്ല എന്ന് ദൈവം പറയുന്നില്ല.
The word of God does not tell us that if we have faith that we won't be plagued with a lot of problems.
അപ്പോൾ വിശ്വാസം എപ്പോഴാണ് വേണ്ടത്?
So when is it that we really need faith?
കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസം വേണ്ടത്.
When things don't go according to plan that we need.
അതാണ് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്.
And that is why we see that it is the assurance of things not seen, which is faith.
പേഷ്യൻസോടെ കാത്തിരിക്കുന്നതാണ് വിശ്വാസം.
And when we exercise faith to exercise patience to wait for what we cannot see.
ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് വിശ്വാസം.
Waiting with patience is faith.
ഹെബ്രായർക്കാണ് 10 അധ്യായത്തിൽ തിരിച്ചു വരുമ്പോൾ
Hebrews chapter 10
അതിന്റെ 35 മുതലുള്ള വചനങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതേ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുന്നില്ല, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
Verse 35 and 36 it says therefore do not throw away your confidence which has a great reward for you have need of endurance so that when you have done the will of God you may receive what is promised for yet a little while and the coming one will come and will not delay.
അപ്പോൾ ദൈവം ദൈവത്തിന്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറക്കുന്നതാണ് വിശ്വാസം.
So assuring in your hearts that God will do what he has to do at what time he has to do is faith.
Alla njan vishwasikkunnond devam ende samayathu karyangal cheyunu ennulladalla vishwasam ennu parayunnathu.
Faith is not God doing whatever he wants according to my time.
Devam deviga samayathu karyangal cheyumennu urakkunnathana vishwasam.
The assurance that God will do what he has to do in his time is faith.
Idu Habakkuk pravachanathil ninnana ivide quote cheyathu. ബുക്ക് ഓഫ് ഹബക്കൂക്ക് അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ നാലാം വചനത്തിൽ നിന്നാണ് ഈ വചനം ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്.
ഹബക്കൂക്ക് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 4
അതിങ്ങനെയാണ് പറയുന്നത്, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു.
Behold, his soul is puffed up, it is not upright within him, but the righteous shall live by his faith.
റോമാക്കാർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിലും ഗലേഷ്യൻസ് 3 ഇതേ വചനം നമുക്ക് കാണാം.
Again in Romans 1 and Galatians chapter 3 we see the same verse quoted.
അപ്പോൾ ഈ വചനത്തിൽ ഇതിന്റെ ഒന്നും രണ്ടും വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു പറഞ്ഞിട്ടുണ്ട് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
We see in the previous verses that there is a time that has been appointed for the vision.
Adum pettanna nadakkathilla vishwasam neethiman vishwasa jeevikkum pakshe ninde darshanathinokke or avadhi vechirikkunnu ennaanu parayunnu.
He says that the righteous will live by faith but there is a certain time that has been kept for the fulfillment of the
vision. Pakshe naalam vadanam shraddhicha mariyum avante manas avanil ahankarichirikkunu.
But in verse 4 we see his soul is
nerulladalla
and it is not upright.
Appa neethiman nammude jeevithathil avishwasathinte വിശ്വാസത്താൽ ജീവിക്കാതിരിക്കാനുള്ള ഒരു കാര്യം നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഒരു പ്രൈഡിന്റെ ഒരു അഹങ്കാരത്തിന്റെ എലമെന്റ് ഒരു അവിടെ വരുന്നുണ്ട്.
The main reason why we do not live by faith is really there's a hint of pride in that.
അതായത് എന്റെ കാര്യങ്ങൾ എനിക്ക് എന്റേതായ സമയത്ത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്.
The thought that I am able to do what I want to do in the time that I want it to be done, that is pride. And it says that in him his mind is puffed up.
That is not faith.
And that is not faith.
ആ നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കും.
And it concludes by saying the righteous one shall live by faith. And if you want to live by faith, if we must believe that God is the one who leads me and directs me, then we must submit to Him.
So,
there is an element of patience involved in growing in faith. The third and the last thing is, this journey is greatly helped by us having greater hope. We were thinking about the same thing during our Friday meeting.
പ്രത്യാശ എന്ന് പറയുന്നത് ആശയ്ക്ക് വിരോധമായ ആശയോടെ കാത്തിരിക്കുന്നതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്.
Hope is having faith against hope against hope.
പ്രത്യാശ ആശയില്ലാത്തടത്ത് ആശ കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
Hope is really bringing faith where there is no faith.
വശയ പ്രവചനം അതിന്റെ രണ്ടാം അധ്യായം പതിനാലാം വചനം, പതിനാല് പതിനഞ്ച് പതിനാറ് വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയാവും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവ് എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.
Verses 14 to 16 of chapter 2 Hosea. Therefore, behold, I will allure her and bring her into the wilderness and speak tenderly to her. And there I will give her vineyards and make the valley of Achor a door of hope. And there she shall answer as in the days of her youth, as at the time when she came out of the land of Egypt. And in that day, declares the Lord, you will call me my husband and no longer will you call me my Baal.
അതിന്റെ പതിനഞ്ചാം വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരയായി കൊടുക്കും.
ആഘോർ
താഴ്വരയിൽ എന്തെങ്കിലും പ്രത്യാശയുണ്ട്?
ആഘോർ
താഴ്വരയെ അറിയണമെങ്കിൽ ജോഷുവയുടെ പുസ്തകത്തിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും.
If you must know of this, let's turn to the book of Joshua.
ഏഴാം അധ്യായം
chapter 7.
നമുക്കറിയാം ആഖാൻ ഒരു പാപം ചെയ്തു. ശാപാവർത്തിതമായ അല്ലെങ്കിൽ ഡിഫൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ആഖാൻ അതെടുത്തു.
We see how Achan sinned by taking those things that were defiled.
അപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടു.
And we see how Israel was defeated.
അതിന്റെ കാരണം അന്വേഷിച്ച് കുലംകുലമായും ജാതിയായ എല്ലാം ജോഷുവ എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷം കണ്ടുപിടിച്ചു ആഖാനാണ് അതിന്റെ കാരണക്കാരനെന്ന് കണ്ടുപിടിച്ചു.
When Joshua investigated tribe after tribe and family after family, he realized that Achan was the reason of the defeat.
അതിന്റെ ഏഴാം അധ്യായം അതിന്റെ 24 വചനങ്ങൾ അല്ലെ 23 വചനങ്ങൾ നോക്കിയാൽ അല്ല 22 മുതലുള്ള യേശുവ ദൂതന്മാരെ അയച്ച് അവർ കൂടാരത്തിൽ ഓടിച്ചെന്ന് കൂടാരത്തിന്റെ കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്നെടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ കൊണ്ടുവന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ യോശുവ എല്ലാ ഇസ്രായേലിനോടും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചതെന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേൽ എല്ലാം അവനെ കല്ലെറിഞ്ഞു. അവിടെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ വലിയൊരു കൽക്കുന്ന് കൂട്ടി അത് ഇന്നുവരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രവം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര ഇന്ന് എന്നുവരെ പേര് പറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ ഹോസേ പ്രവചനത്തിൽ പറയുകയാണ്, ആഘോർ താഴ്വരയിൽ ഞാനൊരു പ്രത്യാശയുടെ ഒരു വാതിൽ തുറക്കും.
And this valley of Achor, which we just read about, is being addressed in the chapter we read previously, and God says that I will give you hope.
Achor thalavareil devathinu pratyashayada vaadu thorakkanda kaaryamennalla adu shabikkappetta thalavareya.
God did not really have to open a door of hope there because it was a cursed land.
But aa thalavareil ദൈവം അവരോട് ഇസ്രായേൽ ഹോസേയ പ്രവചനത്തിനോട് പറയുകയാണ്,
ആ
ശപിക്കപ്പെട്ട സ്ഥലത്തുണ്ടല്ലോ, നിങ്ങൾ ആ വീണ് കിടക്കുന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.
But even in that place of the valley of Achor, where they were fallen and they were cursed, God gives them hope.
അവിടെ നിങ്ങൾ ഇപ്പോൾ വീണ് കിടക്കുന്ന പാപത്തിലാണെങ്കിലും, നിങ്ങൾ ഇപ്പോൾ വീണ് കിടക്കുന്ന ബുദ്ധിമുട്ടുകളിലാണെങ്കിലും, അവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. കാരണം ആഖോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ തുറന്നവനാണ് നമ്മുടെ ദൈവം.
The God of hope, who has opened up a door of hope in the valley of Achor, gives us hope in our time of sin and where we have fallen.
യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് ദൈവത്തിന് പ്രത്യാശ നമുക്ക് തരാൻ സാധിക്കും.
God is able to give us hope in a place where there is no hope at all.
ആഖാനെ തല്ലിക്കൊന്ന് കുഴിച്ചുമൂടി കൽക്കൂമ്പാരമാക്കിയ സ്ഥലത്ത് ദൈവത്തിന് അവിടെ ഒരു ഇസ്രായേൽ മക്കളോട് പറയാണ്, അവിടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രത്യാശയുടെ വാതിൽ തുറക്കും.
The place where the sinner Achor was killed and buried with a stone kept on it, at that place God was.
അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ എത്രമാത്രം വീണ് കിടന്നാലും ദൈവത്തിന് നമുക്ക് പ്രത്യാശ നൽകാൻ സാധിക്കും.
And that is our greatest hope, that in such a place where God gave hope, he is able to give us hope.
ദൈവത്തിന് ദൈവത്തിങ്കിലേക്കുള്ള ഇന്റിമസിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കും.
And God will is able to bring us to a relationship of greater intimacy with him.
ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ ഇനി എന്തുവാണ് ഉടയവനെ അല്ല എന്നല്ല, ഈശി ഭർത്താവ് എന്ന് വിളിക്കും എന്നാണ് വിളിക്കുന്നത്
പറയുന്നത്. It says that God, they will call God not as my Baal, but as my husband.
അതുകൊണ്ട് ദൈവമായിട്ടുള്ള ആ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് പ്രത്യാശ നമ്മളെ നയിക്കുന്നത്.
That kind of a relationship with him, and that of an intimate one, is what really increases our hope in him.
എബ്രായക്കാരൻ എഴുതുന്ന ആറാം അധ്യായത്തിൽ വരുമ്പോൾ,
Hebrews chapter 6
ആറിന്റെ 19 ഇങ്ങനെയാണ് പറയുന്നത്,
verse 19.
ആ പ്രത്യാശ നമുക്കൊരു നങ്കൂരം, അത് നിശ്ചയം സ്ഥിരവും തിരശീലയ്ക്ക് അപ്പുറം കടക്കുന്നതുമാകുന്നു.
We have this as a sure and steadfast anchor of the soul, a hope that enters into the inner place behind the curtain.
ഓ തിരശീലയ്ക്ക് അകത്ത് എന്താ ഉള്ളത്?
What is behind the curtain?
ഓ അവിടെ അതിവിശുദ്ധ സ്ഥലമുണ്ട്.
The most holy place is there.
അവിടെ കൃപാസനമുണ്ട്.
The throne of grace is there.
ആ സത്യത്തിൽ അവിടെ ദൈവം തന്നെയുണ്ട്.
And in reality God himself is there.
ആ അപ്പോൾ നമ്മുടെ ഹോപ്പ് നമ്മൾ എവിടെയാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത്? കൃപാസനത്തിൽ, തിരശീലയ്ക്ക് അപ്പുറത്താണ്. അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല, കാരണം ദൈവം സ്ഥിരമായി വെച്ചിരിക്കുന്ന കാര്യമാണത്.
Where is the anchor of our hope, anchor of the hope of our soul really kept? It is behind the curtains where it is always steadfast.
നമ്മൾ സാധാരണ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദൈവം മടങ്ങി വരും, ദൈവം നമ്മളെ വീണ്ടുകൊള്ളും.
There are certain natural things that we believe in, that he will come back and he will take us with him.
അത് തന്നെയല്ല ഒരു ക്രിസ്തീയ പൈതലിന്റെ വിശ്വാസം.
That is exactly the faith of a Christian.
നമ്മുടെ ഗ്ലോറി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ യേശുവിനെ പോലെ ആകും എന്നുള്ളതാണ്.
The greatest glory that we have is that one day we will become like Jesus.
അതാണ് നമ്മുടെ ഹോപ്പ്.
And that is our greatest hope.
യോഹന്നാന്റെ ലേഖനം 1 അധ്യായം, ഫസ്റ്റ് ജോൺ 3:1-2 ഇങ്ങനെ പറയുന്നത്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു.
ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:1-2.
അങ്ങനെ തന്നെ നാം ആകുന്നു, ലോകം അവനെ അറിയില്ലായത് കൊണ്ട് നമ്മളെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതായതുകൊണ്ട് നാം അവന്മാർ ഒരു സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
See what kind of love the Father has given to us, that we should be called children of God, and so we are. The reason why the world does not know us is that it did not know him. Beloved, we are God's children, and what we will be has not yet appeared, but we know that when he appears, we shall be like him.
അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ഹോപ്പ്.
And that is our greatest Christian hope.
നമ്മൾ സ്വർഗത്തിൽ പോവുക മാത്രമല്ല, നമ്മൾ അവനോട് സമന്മാരാകും.
Not just that we are going to heaven, but that we will be made in his likeness.
അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കാം.
And even though it is a little difficult to believe, let us believe that.
അതാണ് നമ്മുടെ ഹോപ്പ്.
And that is our hope.
നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരല്ല.
And after this we are not going to be like men.
നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല.
We are not like other men.
നമ്മൾ പ്രത്യാശയുള്ളവരാണ്.
We are people with a hope.
നമ്മൾ കർത്താവിന്റെ യേശുവിന്റെ തേജസ് പ്രാപിക്കുന്നവരാണ്.
We are people who are to receive the glory of Christ.
അണ്ട് യാത്രയിൽ ശ്രദ്ധിക്കുക, ദൈവത്തോടുള്ള നിർമ്മല ഭക്തി, നിർമ്മല സ്നേഹം നമുക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക.
May we examine whether we have this simple devotion to Christ.
കർത്താവ് കർത്താവിന്റെ സമയത്ത് കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ?
Do we have faith that God in his time will do his work?
നമുക്കൊരു ക്രിസ്ത്യൻ ഹോപ്പ് ഉണ്ടോ? ക്രിസ്ത്യൻ പ്രത്യാശയുണ്ടോ?
Do we have a Christian hope?
ആശയ്ക്ക് വിരോധമായി ആശ ആശയില്ലാത്ത സ്ഥലത്ത് ദൈവം ആശയില്ലാത്ത ആക്കോർത്താരവഴിയിൽ പ്രത്യാശയുടെ വാതിൽ തുറന്നതുപോലെ എന്റെ ഈ സാഹചര്യത്തിൽ പ്രത്യാശയില്ലാത്ത സാഹചര്യത്തിൽ ദൈവം പ്രത്യാശയുടെ വാതിൽ തുറക്കാൻ ശക്തനാണ് എന്ന് ആശയ്ക്ക് വിരോധമായി നമുക്ക് ആശയോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
Do we believe that in this place where I have no hope and no future, that God who opened the door of hope in the valley of Achor is able to do that in my life as well?
Vishwasam, pratyasha, sneham.
Faith, hope and love.
Idaanu nilanilkkunnu.
This is what really endures.
Adhey nammal anugrahikkum.
May the Lord bless us all.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.